ഒരുത്തിനൊരു പശുക്കിടാവിനെ രണ്ട് ആടിനെ ആടിനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റുപയോഗിക്കും. ദേശത്തെ ശേഷിച്ചിരിക്കുന്ന എവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. അന്നാളിൽ ആയിരം വെള്ളിക്കാശ് വിലയുള്ള ആയിരം മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും. ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലുമെടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ. തൂമ്പ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോകയില്ല. അത് കാളകളെ അഴിച്ചിടുവാനും ആടുകൾ ചവിട്ടി കളയുവാനും മാത്രം ഒതുങ്ങും. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശാലേൽ ഹാസ് ബസ് എന്നെഴുതുക. ഞാൻ ഊരിയ പുരോഹിതനെയും എബരക്യാവൻ മകനായ സക്കരിയാവേയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വെക്കും. ഞാൻ പ്രവാചിയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവനെ മഹേർ ശാലാൽ ഹാസ് ബസ് എന്ന പേർ വിളിക്ക. ഈ കുട്ടിക്ക് അപ്പ അമ്മ എന്ന് വിളിപ്പാൻ പ്രായമാവും മുമ്പേ ദമ്മേശേക്കിലെ ധനവും ശമരിയിലെ കൊള്ളയും അശ്ശൂർ രാജാവിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ട് പോകുമെന്ന് അരുളി ചെയ്തു. യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തെന്നാൽ, ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹാവെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൻ മകനും സന്തോഷിക്കുന്നതുകൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദിയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും. ജാതികളെ കലഹിപ്പീൻ, തകർന്നു പോകുവീൻ. സകല ദൂരദിക്കുമായുള്ളവരെ ശ്രദ്ധിച്ചു കേൾവീൻ. അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ. അരകെട്ടിക്കൊള്ളുവീൻ, തകർന്നു പോകുവീൻ. കൂടിയാലോചിച്ചോൾവീൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പീൻ, സാധ്യമുണ്ടാകില്ല. ദൈവം ഞങ്ങളോടുകൂടെയുണ്ട്. യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തു. ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചെന്ന് എന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ടേ എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ടേ എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. ഭ്രമിച്ചു പോകേമരുത്. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പീൻ. അവൻ തന്നെ നിങ്ങളുടെ ദയയും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ. എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രയേൽ ഗ്രഹത്തിന് രണ്ടിനും അവനൊരു ഇടർച്ചക്കല്ലും തടങ്ങൾ പാറയും എരിശിലേ നിവാസികൾക്ക് ഒരു കൊടുക്കും കണിയും ആയിരിക്കും. പലരും അതിന്മേൽ തട്ടിവീണ് തകർന്നു പോകുകയും കണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും. സാക്ഷ്യം പൊതിഞ്ഞു കിട്ടുക. എന്റെ ശിഷ്യന്മാരുടെ ഉപദേശം മുദ്രയിട്ട് വെക്കുക. ഞാനോ യാക്കോബ് ഗ്രഹത്തിന് തന്നെ മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രയേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരാ ലക്ഷണവാദികളോടുള്ള പാട് ചോദിപ്പീനെന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ, ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവീൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകയില്ല. അവർ ഏറ്റവും മലഞ്ഞും വിശന്നും ദേശത്തൂടി കടന്നു പോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവുമുള്ള തിമിരവും കാണും. കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. എന്നാൽ കഷ്ടതയിൽ നിന്ന് ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതിയുടെ മണ്ഡലത്തിനെ മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് വാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പിരണ്ട വസ്ത്രവും പിറകു പോലെ തീക്കിരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൾ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവനെ അത്ഭുതമന്ത്രി വീരനാൻ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ ഹോവിയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ബാറയ്ക്കുമോർ ദാമത്തായുടെ സുവിശേഷം 1-ാം അധ്യായം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു. അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു. ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു. രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാവ് ആസയെ ജനിപ്പിച്ചു. ആസ യോശഫാത്തിനെ ജനിപ്പിച്ചു. യോശഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസിയാവെ ജനിപ്പിച്ചു. ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു. യോഥാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനശ്ശെയെ ജനിപ്പിച്ചു. മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോശിയാവെ ജനിപ്പിച്ചു. യോശിയാവ് യഖോനിയാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖോനിയാവ് ഷെയൽത്തിയേലിനെ ജനിപ്പിച്ചു. ഷെയൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു. സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു. അബിഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു. എല്യാക്കീം ആസോറിനെ ജനിപ്പിച്ചു. ആസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു. ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു. എലിഹൂദ് എലിയാസറെ ജനിപ്പിച്ചു. എലിയാസർ മത്താനെ ജനിപ്പിച്ചു. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജന്മം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായി യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായികൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫ് എന്നിന്റെ ഭാര്യയായി മറിയെ ചേർത്തോൾവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവനെ യേശു എന്ന് പേരിടേണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായൊരുമകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലിന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തര വള്ളി ചെയ്ത് നിവർത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവൻ യേശു എന്ന പേർ വിളിച്ചു. പാരിക്കുമോ ശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം. ശ്രീമാനായ തെയോഫിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ജാപ്പാൻ പലരും തുനിഞ്ഞിരിക്കുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിനെ അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. യഹൂദ്യ രാജാവായ ഹേരോദാവിന്റെ കാലത്ത് അബിയാക്കൂറി സക്കരിയാവിന് പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബേത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകലകൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബേത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ല. ഇരുവരും വയസ്സെന്നവരുമായിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴിയിൽ ജനസമൂഹമൊക്കെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബേത്തിനൊരു മകനെ പ്രസവിക്കും. അവനെ യോഹന്നാൻ എന്ന് പേരിടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രയേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി എലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നോളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സത്വർത്തമാൻ നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാൻ ഈ വാക്ക് വിശ്വസിക്കാറുണ്ട്. സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ജനം സക്കരിയാവിനായി കാത്തിരുന്നവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്ത് വന്നാറെ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടെന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബേത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ചു മാസം ഒളിച്ചു പാർത്തു. ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയെത്തുന്ന ഗലീലയിലെ പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്ന ഒരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിരുന്നു. കൃപ ലഭിച്ചുകൊള്ളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവാവിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തെയും എലിസബേത്തും വാർദ്ധിക്കത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയായി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മല്ല നാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്നനെ എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളുടെ ആഴ്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായി. നിന്റെ വന്ദന സ്വരവന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളിച്ചത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതലെല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അള്ളിച്ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് പോയി. ദൈവമേസുവിനക്ക് യോഗ്യമാണെന്നു പറിക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാനാ ദൈവമായ നാമത്തിൽ പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ബിരുദനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് മദ്രാസുരത്തിന്റെ ആത്മമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന ഈ ആത്മീയ കൂട്ടായ്മ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ബുധനാഴ്ചയോട് നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നതിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ ക്രിസ്തുയേശുവിന്റെ തിരുജനനത്തെ ഒരിക്കൽ കൂടി ആഘോഷത്തോടും ആനന്ദത്തോടും ആരാധനയും കൂടെ ഓർക്കുവാനും ആ സ്മരണ നമ്മളിൽ ആത്മീയ പുനർജീവൻ നേടിയെടുക്കുവാനും ഒക്കെ ഇടയാക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ ശിരസുകളെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇത് നയിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക സുരക്ഷരെയും, പ്രത്യേകിച്ച് മാമനച്ചൻ വി സി വർഗീസച്ചൻ, ഐസക് ബി പ്രകാശിച്ചൻ, അതുപോലെ തന്നെ വിജോയിയച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സുരക്ഷരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ ക്ഷണിച്ച് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ മാത്യുകോശിയച്ചനെ ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടി വന്നിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവം ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നടത്തപ്പെടുന്നതായിരിക്കും. ഇപ്പോഴ് നമുക്കെല്ലാവർക്കും പരിചിതമുള്ള എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടണമേ പ്രിയനെ ഇരുനാമം ഉയർന്നിടട്ടെ എന്ന മനോഹരമായ ഒരു പഴയ ഗീതം ദൈവസന്നിധിയിൽ ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ സമ്മാനിപ്പിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി.
അങ്ങേ പുകഴ്ചയ്ക്കുമാർണീടേണമേ പ്രിയനെ തിരുനാമമുയർന്നിടത്തെ തീർന്നീടേണമേ പ്രിയനെ തിരുനാമമുയർന്നിടത്തെ എല്ലാം അങ്ങേ മഹത്വത്തിനാ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ എന്നിൽ നിൻ സ്വഭാവം പകരണമേ നിറയ്ക്കണമേ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുവാടേണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ ആത്മാവിൻ കത്തിയോടെ ജീവിപ്പാ ആത്മമൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാത്മനായകാരീരം തരമാത്മദാനങ്ങൾ പകരണമേ പത്മനായകാരീരം തരമാത്മദാനങ്ങൾ പകരണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായ അങ്ങേ പുകഴ്ചയ്ക്കുവാടേണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനാജ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ പൂവിൽ ഞങ്ങൾ കല്ല മാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരേണമേ പൂവിൽ ഞങ്ങൾ കല്ല മാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരേണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായ അങ്ങേ പുകഴ്ചയ്ക്കുവാടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനാ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വാർതിരിച്ച നിഞ്ചനം നിന്റെ പൊന്നുനാമഹത്വത്തിനീനം ശോഭിപ്പാൻ കൃപ നൽകണമേ നിന്റെ പൊന്നുനാമഹത്വത്തിനീനം ശോഭിപ്പാൻ കൃപ നൽകണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായ അങ്ങേ പുകഴ്ചയ്ക്കുമാർ തീർന്നീടണമേ പ്രിയരേ. തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിന. അതുപോലെ തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഭരവാനായ ദൈവം നബുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃതിങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃതിങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃതിങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സുഷുതാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എന്റെ തിരുനാം പരിശുദ്ധപ്പെടണമേ, എന്റെ രാജ്യം വരണമേ, എന്റെ തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞാൻ ചോദിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടമന്ത്രം ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ, നമ്മുടെ നാല് രാജ്യ ശക്തി ബോധവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയസ്സിൽ ഫലമായി നമ്മുടെ കർത്താവായി സൂക്ഷിക്കുക വാഴ്ത്തപ്പെട്ടവനാകുന്നു. നല്ലതിനൊക്കെ പറയാമേ നമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണമയത്തിലും ദൈവസ്മരണപേക്ഷിച്ചോളണമേ. ആമീൻ. പാറയ്ക്കുമോ അനുഗ്രഹങ്ങളിൽ ഉത്തമനായ ഞങ്ങളുടെ കർത്താവായ യേശു മസീഹ, ഈ ലോകത്തിന്റെ ആഴത്തിൽ ഞാൻ മുഴുകിയിരിക്കുകയാൽ എന്റെ മേൽ തിരിഞ്ഞ നിന്റെ കരുണ നിമിത്തം അതിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. എന്നെ പിടിച്ചിരിക്കുന്ന ചുഴലിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ പാപവീഴ്ചയിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ കർത്താവെ അദൃശ്യമായ നിന്റെ വലതു കൈ നീട്ടി ശത്രുവിനോടുള്ള യുദ്ധത്തിൽ എന്നെ സഹായിക്കണമേ. എന്റെ ആത്മാവ് ചരിത്രത്തിലും നിരാശയിലും വീഴുമ്പോൾ അതിനെ നീ ആശ്വസിപ്പിക്കണമേ. എന്റെ കർത്താവെ നിന്റെ കർണയുടെ ഉറവിൽ നിന്ന് അതിനെ നീ കുടിപ്പിക്കണമേ. അതിനെ വളഞ്ഞിരിക്കുന്ന ശത്രുക്കിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാല നിമിത്തമുള്ള ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ കർത്താവെ നിന്നിൽ മുളച്ചുണ്ടാകുന്ന മുൾപടർപ്പുകളെയും പറക്കാരുകളെയും ദഹിപ്പിക്കുവാനായി നിന്റെ പരിശുദ്ധ റൂഹായുടെ അശരീരമായ അഗ്നി എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. എന്തെന്നാൽ നീ നന്മകളെ കൊടുക്കുന്നവനും സഹനജ്ഞാനങ്ങളുടെ ഉറവയുമാകുന്നു. എന്റെ കർത്താവെ ആ കുഷ്ഠരോഗിയെ പോലെ ഞാൻ വന്നിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വെടിപ്പാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പോലെ അപേക്ഷിക്കുന്നു. എനിക്ക് മനസ്സാകുന്നു നീ വെടിപ്പുള്ളവരായി ഭവിക്കുക എന്നറിയ ചെയ്യുകയും ഉടനെ അവന്റെ കുഷ്ഠത്തിൽ നിന്ന് അവനെ വെടിപ്പാക്കുകയും ചെയ്യുവാനിടയാക്കിയ ആ ശബ്ദം കേൾപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവെ എന്റെ ആത്മാവിന്റെ കുഷ്ഠത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കുകയും ശരീരത്തിന്റെ കറകളിൽ നിന്ന് എന്നെ കഴുകുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ പരിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. എന്റെ ആത്മാവും ശരീരവും ബോധവുമാകുന്ന മൂന്ന് പറമാവിൽ എന്റെ ജീവന്റെ പൊളിപ്പിനെ നീ ചേർത്ത് വയ്ക്കണമേ. ഞാൻ പുതിയതും വെടിപ്പുള്ളതുമായ ഒരു കുഷ്ഠയായി തീരുമാറാകണമേ. ലജ്ജകൂടാതെ നിന്റെ തിരുമുമ്പാകെയുള്ള ധൈര്യത്തിനും നിന്റെ ശുദ്ധിമാന്മാരുടെ കൂടെയുള്ള ഓഹരിക്കും ഞാൻ യോഗ്യരായി തീരണമേ. എന്തെന്നാൽ കർത്താവേ നീ പരിശുദ്ധനും പരിശുദ്ധന്മാരിൽ വസിച്ച് മഹത്വപ്പെടുന്നവനുമാകുന്നു. നിനക്ക് നിന്റെ പിതാവിനോട് പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആരാധനയും ആദ്യോഗ്യമാകുന്നു. ഇപ്പോഴുമല്ല എപ്പോഴും എന്നേക്കും തന്നെ. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്താണല്ലോ. ഹലോ, ഐസക്കച്ചനായിരുന്നുണ്ടോ? ഐസക്കച്ചൻ മാമനച്ചൻ എന്തൊക്കെ കയറിയിട്ടില്ല? മാമൻ
പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? സമാറ്റിക്
സർ, ഞാൻ കേട്ടിപ്പോ കേറി കേൾക്കാം, കേൾക്കാം.
പക്ഷെ വേറെ ആരോട് റെസ്പോൺസ് കിട്ടുന്നില്ല, ഞാൻ അതുകൊണ്ടാണ് ഇതിനെ ചോദിച്ചത്. ഓക്കെ, ദൈവത്തിന്റെ പേരിൽ നാമത്തിന് മാത്രം കൊണ്ടായിരിക്കട്ടെ. ഭർത്താവിനെ ഗ്രഹീതരെ, എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം അതുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് മാമനത്തിനും അവിടെയുള്ള ആളുകളുടെ കണക്ഷൻ ഫയറിലെ കിട്ടാതെ പോകുന്നത്. ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച ദിവസം സന്നിധിയിൽ വീണ്ടും ഒരുമിച്ച് സംഗമിക്കുവാൻ സർവശക്തൻ നമ്മളെടയാക്കി തീർത്തതിന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുന്നു. നോമ്പ് ഒരു ആത്മീയ തീർത്ഥയാത്രയാണ്. അപ്പൊ നമുക്ക് നൽകുന്ന ഓരോ നോമ്പുകളും അതിൻ്റെതായ ദർശനങ്ങളുണ്ട്, അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. ഈ 25 ദിവസത്തെ നോമ്പ് നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാനും അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നോമ്പിൽ കൂടി ആ തിരുജനനത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് എന്റെ വിശ്വാസത്തിൽ കൂടി ആ യാഥാർത്ഥ്യത്തെ ഏറ്റുപറയപ്പെട്ടവണ്ണം ഉറക്ക പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയായി കൂടെ പരിശുദ്ധ സഭ ഈ നോമ്പ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഭക്ഷണം വിടിഞ്ഞ് നോമ്പ് നോക്കുന്നു എന്നതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരവും നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ വിചാരങ്ങളിലും സഹപ്രവർത്തനമുള്ള സമീപത്തിലൊക്കെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് നമ്മുടെ ആന്തരിക ജീവിതത്തെ കൂടുതൽ ഫലവത്താക്കി രൂപാന്തരപ്പെടുത്തേണ്ടത്. ഈ പരിശുദ്ധമായ നോമ്പ് ഓരോ നോമ്പുകളും പിന്നിടുമ്പോഴും ദൈവസന്നിധിയിലുള്ള ത്രാസിൽ തുലാഭാരത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വലിപ്പച്ചെറുപ്പത്തെ ഒന്ന് തൂക്കി നോക്കുമ്പോഴും പക്ഷേ ദൈവം അളക്കുന്ന നിമിഷത്തിൽ നമ്മൾ കണ്ണിലൂടെ പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങ് എന്ത് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ അതിനനുസൃതമായി ഞങ്ങളെ ആത്മീയമായി രൂപാന്തരപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ചുവട് വെച്ച യാത്രയിൽ പിഴവുകളോ എന്തെങ്കിലും ഭവിച്ചിട്ടുണ്ടെങ്കിൽ കരുണാപുരസരം അതൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഈ ദിനങ്ങള് നമ്മൾ പല പിതാക്കന്മാരെയും ഓർക്കുന്ന ദിനങ്ങളാണ്. കുമ്പോണ്ടദ്രാസനത്തിന്റെ മെത്രാപ്പോലത്തെയ ദീർഘകാലം സേവനം അനുഷ്ഠിച്ച അഭിയന്റെ ദാനി എന്ന അഭിലക്ഷണത്തിന്റെ 29 ഓർമ്മയാണ്. അതുപോലെ തന്നെ മാർ ബഹനാൻ സഹദായുടെ സഹോദരി സാറ ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ധീരതയോടുകൂടി ലോകമുമ്പാകെ ക്രിസ്തുവിനുള്ള വിശ്വാസം മരണത്തിൽ കൂടി കാണിക്കുവാൻ തക്കവണ്ണം മടി കാണിക്കാത്ത ശ്രേഷ്ഠനായ ബഹനാൻ സഹദായെ ഒക്കെ ഓർക്കുന്ന ദിനമാണ് 10 തീയതി. ആ പരിശുദ്ധ പിതാവിനെയും മാർ സഹദ ബഹനാൻ സഹദായെ ഓർക്കുകയും ആ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ 17 തീയതി മലങ്കര സഭയുടെ ദീർഘകാല ബാവയായി സേവനമനുഷ്ഠിച്ച രണ്ടാം കാതോലിക്ക എന്ന് നമ്മൾ പറയുന്ന ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാബയുടെ 91 ഓർമ്മയാണ് അദ്ദേഹം കവറടങ്ങിയിരിക്കുന്നത്. വാഗത്താണ് പള്ളിക്കാട് തയ്യാറായിലാണ്. വളരെ ആഘോഷമായ തിരുനാളാണ് പള്ളിക്കാട് തയ്യാറായില് ആ പിതാവിന്റെ ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാബയുടെ ഓർമ്മ കൊണ്ടാടുന്നത്. ആ പിതാവും നമ്മൾ ഒരു പ്രത്യേകിച്ച് സഭയുടെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സഭയുടെ SS ഉയർത്തിപ്പിടിക്കുവാനുള്ള കോണം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ശ്രദ്ധിക്കുകയും അതിനേക്കാൾ ഉപരി ആരാലും ആകർഷിക്കപ്പെടുന്ന ഒരു ആധ്യാത്മിക ജീവിതം ഉറപ്പിച്ച് ജീവിച്ച ഒരു ശ്രേഷ്ഠനായ പിതാവാണ്. ആ പിതാവിനെയും വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള പിതാക്കന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ സഭയ്ക്കെപ്പോഴും കാവലും കോട്ടയുമായിരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പറഞ്ഞ ഡോക്ടർ മാസികോശേഖരനാണ്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യം നമുക്കില്ല. ഈ ശുശ്രൂഷയിൽ ഏത് സമയത്ത് വിളിച്ചാലും ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി കടന്നു വരികയും വളരെ അർത്ഥവത്തായിട്ടുള്ള ധ്യാനം നിർവഹിക്കുകയും ചെയ്ത ഒരു അനുഗ്രഹീതമായ വൈദികരാണ് പ്രിയപ്പെട്ട മാസികോശേഖരൻ. നമുക്കറിയാം അച്ഛന് എപ്പോഴും ചീഫ് ജോലിയാണ്, ജോലിക്കിടയിലാണ് അച്ഛന് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മയോടുള്ള അച്ഛന്റെ താല്പര്യവും അതുപോലെ തന്നെ ഇത് വളർന്നു വരണമെന്നുള്ള അച്ഛന്റെ ആഗ്രഹമാണ് ഇത്രയും തിരക്കി നടക്കും. അച്ഛൻ ഇറങ്ങി വന്ന് അല്പസമയം കണ്ടെത്തി ഈ ശുശ്രൂഷയിൽ അച്ഛന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവർക്കും അറിയാവുന്ന ഏതെങ്കിലും ഒരു ഗീതം നമുക്ക് ചേർന്ന് പാടാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ ധ്യാനിക്കുന്നതാണ്. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളവൻ ക്ഷമിച്ചിടുന്നു, ശോകങ്ങളക്കിലോ നീക്കിയിടുന്നു എന്ന ഗീതം നമുക്ക് ദൈവമാ സമർപ്പിച്ച് അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, ശോകങ്ങളാകിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കായി ചൊരിഞ്ഞു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയിരുന്നു, അമ്മയെ പോൽ നമ്മെ ഓമനിച്ചു. അപകടമേടയിൽ പാലിച്ചവൻ, ആഹാരമാനിയമേകിയവൻ. നിത്യമം ജീവനും നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ഊടുകളെ കൂടെ കൂടിണക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിന്മേൽ വഹിച്ചു നമ്മെ. നീലം പരിക്കായി നശിപ്പിടാതെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാമവൻ മുമ്പിലാദരവ. ഹല്ലേലൂയ പാടാമോടമോടെ, അവനല്ലോ നമ്മുടെ രക്ഷകരൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ.
തിരുവചന ധ്യാനം പ്രവർത്തിക്കാനായിട്ട് പ്രിയപ്പെട്ട മാത്യു കുശ്യത്തിനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ഏക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള എല്ലാവരും, ഞാൻ പറയുന്ന കേൾക്കാവില്ലേ? ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ കടന്നു പോകുന്നത് നൊയമ്പിന്റെ ദിനങ്ങളാണ്. കർത്താവിന്റെ ജനനത്തെ ആഘോഷിക്കാനായിട്ട് ഈ ദിനങ്ങൾ നമ്മൾ വേർതിരിച്ച് ഹൃദയശുദ്ധിയോടുകൂടെ ദൈവസമ്മതിയിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സമർപ്പിച്ച് ആയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്നത്തെ ഒരു ധ്യാന വിഷയം നൊയമ്പുമായിട്ട് റിലേറ്റഡ് അല്ല എങ്കിൽ തന്നെയും നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കത്തക്കവണ്ണം ഉള്ള ഒരു വാക്യമാണ് ഇന്ന് നാം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ധ്യാന വിഷയമാക്കുന്നത്. യെശയ്യ ലേഖനം 5:18 18-19 വാക്യങ്ങളാണ്. അങ്ങനെ ഭാഗങ്ങൾ വായിക്കാം. 5:18 വാക്യം: ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കും. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുക. ഇതിനകത്ത് ഇത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട് തോന്നില്ലേ?
ഇല്ല കേക്കാം, അച്ഛൻ പറഞ്ഞ വ്യക്തമായിട്ട് കേക്കാം, പറഞ്ഞോളൂ.
ഞാൻ നമ്മള് വായിക്കാം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും കുടികളാലും ആത്മീയ ഗീതങ്ങളാലും നമ്മൾ സംസാരിക്കും. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായതിന് എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുക. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് ഈ ലേഖനം. അതിനകത്ത് നാം കാണുന്ന ഒരു വാക്യമാണ് ആത്മാവ് നിറഞ്ഞവരായി എന്നാണ് ഇത് ആരംഭിക്കുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നമ്മൾ സംസാരിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുക. ഒരു ആമുഖമായിട്ട് ഈ വാക്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയണമെങ്കിൽ എന്താണ് ആരാധന, അല്ലെങ്കിൽ സാമൂഹികമായ ഒരു ആരാധനയുടെ ലക്ഷ്യം എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ പ്രത്യക്ഷത്തിൽ തന്നെ ഉറപ്പിക്കുന്നത്. സകലത്തിനു വേണ്ടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തോത്രം ചെയ്യുക എന്നുള്ള ഒരാശയമാണ്. ആരാധനയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തോത്രം ചെയ്യുക എന്നാണ്. നമ്മുടെ ആരാധനയുടെ, പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് ആധ്യാത്മികതയിൽ നമ്മുടെ ആരാധനയുടെ ലക്ഷ്യം തന്നെ അത് തന്നെയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്, ദൈവതേജസ്സിലേക്ക് നാം വളരുക എന്നുള്ളതാണ്. ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാമെങ്കിലും അതിലൊക്കെ ഉപരിയായി ദൈവതേജസ്സിലേക്കുള്ള ഒരു നിരന്തരമായ സമർപ്പണവും വളർച്ചയും ദൈവത്തെ ആരാധിക്കുന്നത് വഴിയായി മനുഷ്യൻ ലഭിക്കുന്നു എന്നുള്ളത് നിരന്തരമായി അനസ്യൂതമായി നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരാശയം നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം. ആരാധനയുടെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ സ്തോത്രം ചെയ്യുക, മഹത്വപ്പെടുത്തുക, പാടുക, സങ്കീർത്തനങ്ങൾ ആലപിക്കുക, സ്തുതിക്കുക, ആത്മീയ ഗീതങ്ങൾ കൊണ്ട് ഹൃദയത്തെ സന്തോഷിപ്പിക്കുക, ഇങ്ങനെയുള്ള ആശയങ്ങളാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ആരാധന ഒരു സാമൂഹ്യമായ പ്രവർത്തനമാണ്. വ്യക്തിഗതമായ ആരാധന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി അപ്പുറമാണ് സാമൂഹ്യമായ ആരാധനയിലുള്ള നമ്മുടെ പങ്കാളിത്തം നാം ഉറപ്പാക്കണം എന്നുള്ളത്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യരെ കാണുന്നതിന് വേണ്ടി വെളിപ്രകാശത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുള്ളതല്ല, അറയിൽ കയറി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രധാനം ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ആരാധന ദിവസങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള പ്രയർ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. രഹസ്യ പ്രാർത്ഥനകൾ ദിവസങ്ങളിൽ സമർപ്പിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ക്രിസ്തീയ ജീവിതം നമ്മെ ഓർപ്പിക്കുന്നത് സാമൂഹികമായ ആരാധനയിൽ ക്രിസ്തു ശരീരമായ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് യാതൊരു കുറവും നാം വരുത്തരുത് എന്നുള്ളതാണ്. ഇന്ന് നാം കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് സാമൂഹികമായ ആരാധനയിലുള്ള സഭാജീവിതത്തിൽ നിന്നും മനുഷ്യൻ മാറി ഒരു ഏകാന്തമായ അല്ലെങ്കിൽ ഒരു വ്യക്തിഗതമായ ആരാധനയിലേക്ക്, ആധ്യാത്മികതയിലേക്ക് മനുഷ്യൻ മാറുന്ന ഒരു കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുക, നീ ഏത് സഭയപ്പെട്ടവനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്നത് ഐ ആം നോട്ട് എ പാർട്ട് ഓഫ് എ ഡിനോമിനേഷൻ, ഐ ആം എ ക്രിസ്ത്യൻ, സോ ഐ ഹാവ് മൈ ഓൺ സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. എനിക്ക് എന്റെ ആത്മീയതയുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റ് സഭാംഗത്വം കൂടാതെ ഒരു ഇടവകയിലുള്ള പാർട്ടിസിപ്പേഷൻ അംഗത്വം കൂടാതെ എനിക്ക് ദൈവമായുള്ള ബന്ധം സുഗമമായി നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് മനുഷ്യരോടുള്ള ബന്ധം ആവശ്യമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഇന്നത്തെ ആധ്യാത്മികത വന്നെത്തിയിരിക്കുന്നത്. അപ്പം സഭയും അല്ലെങ്കിൽ സഭാജീവിതവും ഒക്കെ അപ്രസക്തമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അതിനവര് പറയുന്നൊരു കാര്യം അവിടെ എല്ലാം പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ കുഴപ്പങ്ങളാണ്, അതുകൊണ്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റായ ഒരു പ്രവണതയാണ്. മനുഷ്യൻ കൂടി വരുന്നിടത്തല്ലേ അവന്റെ ബലഹീനതകളുണ്ട്. നമ്മളെല്ലാവരും പൂർണ്ണരായതുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുന്നത്, നമുക്ക് അപൂർണതയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് ചർച്ച് ഈസ് എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഒരു പള്ളി, ഒരു ആരാധനാ കേന്ദ്രം, ഒരു ദേവാലയം എന്ന് പറയുന്നത് ഒരു ആശുപത്രിയാണ്. ആശുപത്രി വരുന്ന രോഗികളാണ്. ആരോഗ്യമുള്ളവർ ആശുപത്രി പോകേണ്ട ആവശ്യമില്ല, രോഗമില്ലാത്തവർ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രോഗഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് നാം സൗഖ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ആലയത്തിലേക്ക് വന്നത്. അവിടെ രോഗികളായ ആളുകളാണ് വരുന്നത്. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അവിടെ ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആളുകളല്ല വരുന്നത്, അവിടെ രോഗികളാണ് വരുന്നത്. ആ രോഗത്തിൽ നമ്മളും ഭാഗഭാക്കുകളാണ്. അപ്പൊ ആ രോഗത്തിൽ നിന്ന് നമ്മൾ ആരോഗ്യമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നതും പോകുന്നതും ഒക്കെ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ സഭാജീവിതം നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കും സംസാരിക്കും ഗീതങ്ങൾ പാടിയും സങ്കീർത്തനങ്ങൾ ആലപിച്ചും സ്തുതിച്ചുകൊണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അയ്യോ പിതാവുമായി എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുക. ഇതൊരു പൊതുവായ സമൂഹത്തിന്റെ ജീവിതത്തെ പ്രതീകാത്മകമായി ഇവിടെ ചിത്രീകരിക്കുകയാണ്. സഭയെന്ന് പറയുന്നത് സാമൂഹികമായ സംഘടനയാണ്, മനുഷ്യൻ കൂടി വരുന്ന ഒരു സമൂഹമാണ്. അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഒരു അസ്തിത്വമില്ല ക്രിസ്തീയ ജീവിതത്തിൽ എന്നുള്ളത് വളരെ അടിവരയിട്ട് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സഭാ ജീവിതത്തിൽ നിന്ന് മാറിയുള്ള ഒരു ആത്മീയത എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ പ്രദർശനായന്റെ പിതാവിൽ നിന്ന് അത് ലഭിക്കും. രണ്ടോ മൂന്നോ പേർ എന്ന നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നടുവിൽ വരണമെങ്കിൽ രണ്ടോ മൂന്നോ പേർ ഉണ്ടായിരിക്കണമെന്നുള്ളൊരു ആശയം കൂടി അവിടെ നമ്മൾ ആശയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സാമൂഹികമായ ആരാധനാ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റപ്പെട്ട് എനിക്ക് എൻ്റെ ആത്മീയ ജീവിതം നയിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ആത്മീയ ജീവിതം പുരോഗമിക്കുന്നതും വളരേണ്ടതും മനുഷ്യരോടുള്ള ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട്, സഭ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സഭാംഗങ്ങളുമായുള്ള ആ ബന്ധത്തിൽ കൂടിയാണ് ഞാനും തേജസ്സിലേക്ക് വളരുന്നത് എന്നുള്ളത് എപ്പോഴും നാം ഓർക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്നത്, ഇവിടെ പറയുന്നത് ആത്മാവ് നിറഞ്ഞവരായി സംഗീതങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങൾ ഹൃദയത്തിൽ കർത്താവിൽ പാടി. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ോർക്കേണ്ടത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ കീർത്തനങ്ങളാലും ഗീതങ്ങളാലും. എന്താണ് സങ്കീർത്തനം? സങ്കീർത്തനം വേദപുസ്തകത്തിലെ ഒരു പുസ്തകമാണ് നമുക്കറിയാം. അപ്പൊ ആ കീർത്തനങ്ങളാണ് വൈവിധ്യമാർന്ന യഹൂദ സഭയുടെ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വിവിധങ്ങളായ ആളുകളാൽ രചിക്കപ്പെട്ടതായ കാലാകാലങ്ങൾ രചിക്കപ്പെട്ടതായ ഭക്തി ഗീതാഞ്ജലിയാണ് അല്ല ഭക്തി സംഗീതമാണ് ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയും. ദാവീദിന്റെ സങ്കീർത്തനമുണ്ട്, പലരുടെയും മറ്റ് പല ആളുകളും രചിച്ചിട്ടുള്ളതായ സങ്കീർത്തനങ്ങളുണ്ട്. അത് ആരാധന കീർത്തനങ്ങളാണ്. അത് യഹൂദ സഭയിൽ നിന്ന് നാം പ്രാപിച്ചിരിക്കുന്ന ഒന്നാണ്. യഹൂദ സഭയിൽ നിന്ന് നാം പ്രാപിക്കുന്ന ഒന്നാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വഴനിയമൊക്കെ തന്നെ ആ രീതിയിലാണെങ്കിലും സങ്കീർത്തനങ്ങൾ പ്രധാനമായിട്ടും. അപ്പൊ ഇവിടെ സങ്കീർത്തനങ്ങളാലും ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സങ്കീർത്തനങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഈ കൂടി വരുന്ന ആരാധനാ ജീവിതത്തിൽ. ഇപ്പൊ നമ്മൾ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഒരു ആരാധന എങ്ങനെയാണ് നടത്തേണ്ടത്, എങ്ങനെ നിർവഹിക്കപ്പെടണമെന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ സവിസ്തരമായ പ്രതിപാദനങ്ങളുണ്ട്. പ്രത്യേകിച്ച് മോശയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ലേവിയ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഒരാരാധന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. അപ്പൊ അത് സമാഗമന കൂടാരം ഉണ്ടാകണം, അതിനകത്തെ വസ്തുക്കളെ കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്, എന്ത് അവിടെ ആരാണ് കാർമ്മികനാകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ നിർവചനങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ കാർമ്മികൻ അണിയേണ്ടതായ വസ്ത്രങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ അല്ലെങ്കിൽ ആ കാർമ്മികൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്, കാർമ്മികന്റെ ശരീര പ്രകൃതിയെ സംബന്ധിച്ചും വസ്ത്രധാരണത്തെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളുണ്ട്. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെ കുറിച്ചുള്ള സവിസ്തരമായ പ്രതിപാദനങ്ങളുണ്ട്. എങ്ങനെയാണ് ആരാധന ദൈവത്തിന് സമർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട്. ഇങ്ങനെ വളരെ വ്യക്തമായ ഒരു രൂപരേഖ പഴയ നിയമത്തിൽ യഹൂദ സഭയുടെ ആരാധനയെ സംബന്ധിച്ച് നമുക്ക് കാണാം. പക്ഷെ പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. എന്താണ് ആദിമ സഭയുടെ ആരാധനാ രീതി എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങളൊന്നും പുതിയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് യഹൂദ സഭയുടെ ഭാഗമായി ക്രിസ്തീയ സഭയിലും അതിന്റെ ഭാഗമായിട്ടാണ്, യഹൂദ മതത്തിന്റെ അല്ലെങ്കിൽ യഹൂദ സഭയുടെ ഭാഗമായിട്ട് തന്നെയാണ് അതിന്റെ ചുവട് പിടിച്ചാണ് ക്രിസ്തീയ ആരാധനകളും വളർന്നു വന്നത്. പക്ഷേ
പുതുനിയമത്തിൽ അതിനെ കുറിച്ച് പഴയ നിയമത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു 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 പ്രബോധനമോ ഒരു രൂപരേഖയോ ഒന്നും നമ്മൾ കാണുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ഏഴു നേരത്തെ നമസ്കാരം ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ പുരോഹിതന്മാർ വസ്ത്രം ധരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആരെയാണ് പുരോഹിതന്മാരാക്കേണ്ടത്? അപ്പൊ ഉണ്ട്, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അധ്യക്ഷന്മാരും ശമാശ ശുശ്രൂഷകരും പിന്നെ മൂപ്പന്മാരും ഒക്കെ ഉണ്ടാകണം, ഇങ്ങനെയുള്ള സ്ഥാനികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വ്യക്തമായ ആരാധന എന്താകണം എന്നുള്ളതിനെ കുറിച്ചുള്ള രൂപരേഖകളൊന്നും ഇല്ല. അത് പഴയ നിയമത്തിലെ ആരാധന പോലെ തന്നെ ഒരു ഒരു അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ ഇവിടെ പൗലോസുകാരായുടെ ഈ ലേഖനത്തിലും മറ്റു സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ഈ സങ്കീർത്തനങ്ങൾ നിങ്ങൾ ആരാധനയിൽ ഉൾപ്പെടുത്തണം, നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് സങ്കീർത്തനം ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു 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 രൂപരേഖ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾക്ക് നമ്മുടെ ആരാധനാ ജീവിതത്തിൽ വളരെ വളരെ പ്രസക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രാഥമിക കാലത്ത് തന്നെ ആരാധനകളിൽ ഈ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മുടെ പഴയ ആളുകൾക്ക് നമ്മുടെ പിതാക്കന്മാരൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ തന്നെ എന്തെല്ലാം സങ്കീർത്തനങ്ങളാണ് അവര് അവർ കാണാതെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സങ്കീർത്തനങ്ങള് ബൈഹാർട്ടായിട്ട് കാണാതെ പഠിച്ച് ഉരുവിടുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു സഭയിലുണ്ടായിരുന്നു. ഇന്നത് കുറഞ്ഞുപോയി. ഇന്ന് നമ്മുടെ അനന്തര തലമുറയോട് നമ്മൾ അങ്ങനെ പറയാറുണ്ടോ നമുക്ക് കുഞ്ഞുങ്ങളെ സങ്കീർത്തനങ്ങൾ കാണാൻ പഠിക്കും? അപ്പൊ 21 സങ്കീർത്തനം തന്നെ കാണാതെ പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട് എന്ന് പറയുന്നത് പോലെ സങ്കീർത്തനങ്ങൾ ആരാധനാ ജീവിതത്തിൽ നമ്മൾ മനഃപൂർവ്വമായി പഠിച്ചിരിക്കേണ്ടതും അത് ഉരുവിടേണ്ടതുമാണ്. അത് ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. ഇസ്രായേലിന്റെ ഭക്തി ഗീതാഞ്ജലിയാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ജെറോ എന്ന് പറയുന്ന ഒരു വലിയ സഭാപിതാവ് പറയുന്നു, കർഷകർ കലപ്പ പിടിച്ച് നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ, മുന്തിരി കുലകൾ അറുത്തുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ഹൃദ്യമായി ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാണ്. ഗിലാദിലെ ഭദ്രാസന ദേവാലയത്തിൽ തന്റെ അമ്മയോടൊപ്പം എത്തിയ വിശുദ്ധ അഗസ്റ്റിൻ അവിടെ ആലപിച്ച് കേട്ട സങ്കീർത്തനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുസഭയുടെ ഇമ്പ സ്വരത്തിലും ഹൃദയസ്പർശിയായ രീതിയിലും ആലപിച്ച ആ ദിവ്യ സംഗീതം എന്റെ കാതുകളിലേക്ക് പ്രവേശിച്ചു. അവയുടെ സത്ത് എന്റെ ഹൃദയത്തിലെ കരിച്ചിറങ്ങി. അവിടെ നിന്ന് ഭക്തിനിർഭരമായ വികാരങ്ങൾ അരുവികളായി ഒഴുകി. ആശുധാര എന്നെ ആനന്ദ പുളകമണിയിച്ചു, എന്നെ സൗഭാഗ്യവാനാക്കി. ഇതിന്റെ അഗസ്ത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. ഇവിടെ അത്രമാത്രം ആഴമാണ് സങ്കീർത്തനങ്ങൾ പറയുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ആരാധന നമ്മുടെ ആരാധനകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒത്തിരി സങ്കീർത്തനങ്ങൾ നമ്മൾ ആരാധന ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേർ അതിനെക്കുറിച്ച് നമുക്കറിയാം എന്നുള്ളത് സ്വയമേ ചിന്തിക്കുന്നത് കൊള്ളാം. ഏതാണ് നമ്മൾ സങ്കീർത്തനങ്ങൾ പാടുന്നത്? നമ്മൾ വിശുദ്ധ കുർബാനയില് അല്ലെങ്കിൽ എല്ലാ നമസ്കാരങ്ങളും ആരംഭിക്കുന്ന സങ്കീർത്തനങ്ങളോടുകൂടിയാണ്. 51 സങ്കീർത്തനം നമ്മൾ ചൊല്ലുന്നു. അത് കഴിഞ്ഞുള്ള സങ്കീർത്തനങ്ങൾ പ്രഭാത നമസ്കാരത്തിൽ അതിൻ്റെതായ സങ്കീർത്തനങ്ങൾ, സന്ധ്യയുടെ സങ്കീർത്തനങ്ങൾ വേറെ, കർത്താവിന് ഞാൻ വിളിച്ചുവല്ലോ എന്ന് പറയുന്ന സങ്കീർത്തനം, അത് മാത്രമാണോ? പ്രഭാത നമസ്കാരത്തിൽ എന്തെല്ലാം സങ്കീർത്തനങ്ങളാണ് നമ്മൾ ചൊല്ലുന്നത്? സങ്കീർത്തനങ്ങൾ എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുക്കിയോൻ എല്ലാം തന്നെ സങ്കീർത്തനങ്ങളാണ്. എന്നാസുര രാജമകൾ ദയവാൻ പണത തളർത്തിടുമേ, അല്ലെങ്കിൽ ചാർത്തും നീലതിന്നാചാര്യന്മാരും മക്കളിലപ്പൻ തുടങ്ങിയതുപോലെ. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ കൂതാശകളിലും സങ്കീർത്തനങ്ങളാണ്. ഒരു നമ്മളൊരു വിവാഹ ഒരു ഒരു മാമോദീസ നമ്മൾ ആരംഭിക്കുന്നത് തന്നെ ആൺപൈതങ്ങളെ നാഥന് നൽകി, ഹാലേലുയ്യ സ്തുതിയുടെ മാനം നാഥന് നൽകി. പെൺകുട്ടികളാണെങ്കിൽ നിന്നും മഹിമയോടെ രാജകുമാരി ഓഹർ തങ്കത്തുകിലത്തിയാണിഞ്ഞോളെ ഹാലേലുയ്യ ജപിക്കുക നോക്കുക ചെവിചായിക്ക. ഇതെല്ലാം സങ്കീർത്തനമാണ്. അപ്പൊ അത് നാമോദീസായി മാത്രമല്ല, വിവാഹ കുദാശയിലേക്ക് നോക്കുക, വിവാഹ കുദാശയിലേക്ക് നമ്മൾ വരുമ്പോഴും മോദിക്കേട്ട പരംനാഥ എന്നുള്ള ഗീതം സങ്കീർത്തനമാണ്. നൽകുക നന്മൊഴി മാനസമേ ആലേലുയ്യ സങ്കീർത്തനമാണ്. അതുപോലെ ഏവങ്കേലിയോൻ നമ്മൾ വായിക്കുന്നതിന് മുമ്പായിട്ട് സങ്കീർത്തനമാണ്. ഏവങ്കേലിയോന് മുമ്പായിട്ട് നമ്മൾ ചൊല്ലുന്നത് സങ്കീർത്തനമാണ്. അത് നാമോദീസായാലും വിവാഹത്തിലും എല്ലാ ഭാഗങ്ങളിലും ശവസംസ്കാരത്തിലും എല്ലാം നമ്മൾ ചൊല്ലുന്നതാണ്. മോദിക്കേട്ട പരംനാഥ ശക്തിയിലും രക്ഷയിലും നൃപതി വിവാഹത്തിൻ്റെതായി നമ്മൾ ചൊല്ലുന്നതാണ്. നമ്മളൊരു വീട് കുദാശ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, വീട് കുദാശ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആരംഭിക്കുന്നത് തന്നെ സങ്കീർത്തനം വലിയ കുക്കിലിയോനാണ്. എന്റെ ആത്മാവിനെ നിങ്ങൾ ഉയർത്തുന്നാഥ, നിങ്ങൾ എന്നെ ശരണം ലജ്ജിക്കരുത്, ഞാൻ വൈരികളെന്നെ ചൊല്ലി പുകഴരുത്, ആലലുയ്യ ലജ്ജിക്കരുത് എന്ന് ആശ്രിതരാരും. അപ്പൊ അവിടെയും നമ്മൾ ചൊല്ലുന്ന സങ്കീർത്തനമാണ്. ഏവങ്കേലിയോൻ വായിക്കുമ്പോഴേ ഇത് തന്നെയാണ് നമ്മൾ ചൊല്ലുന്നത്: നാഥാമിൻ വെളിവും വിശ്വാസമതും നൽകണമേ, സാന്ത്വനം അരുളി പാവന ഗിരിശിഖരങ്ങളിലേക്ക് നയിച്ചിടണമെന്ന് ആരാധിക. നമ്മുടെ ആരാധനകൾ മുഴുവനും സങ്കീർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ബലുസയ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് സങ്കീർത്തനം ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മുടെ ആരാധനയിൽ വളരെ അർത്ഥവത്തായി നമ്മുടെ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുക. നമ്മൾ വെറുതെ ചിലർ ചോദിക്കുന്നു, നിങ്ങൾ വേദദിവസം അറിയാവുന്ന വേദദിവസം ചൊല്ലുന്നുണ്ടോ, വാക്യങ്ങൾ ചൊല്ലുന്നുണ്ടോ? നമ്മുടെ ആരാധന മുഴുവൻ സങ്കീർത്തനങ്ങളാണ്. ഈ കുക്കിലിയോനികളും അതിനുള്ള മറ്റ് ഭാഗങ്ങളിലൊക്കെ സങ്കീർത്തനത്തിന്റെ ഭാഗങ്ങളുണ്ട്. നമ്മൾ നിറഞ്ഞിരിക്കാണ് നമ്മൾ ആരാധന എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. അപ്പൊ നമ്മുടെ ആരാധന മുഴുവനും സങ്കീർത്തനം. അതുകൊണ്ട് സങ്കീർത്തനത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ പ്രസക്തി ഉണ്ടാകണം. സങ്കീർത്തനം എല്ലാ ദിനങ്ങളിലും നമ്മുടെ ആശ്രമങ്ങളിലൊക്കെ തന്നെ എല്ലാ യാമങ്ങളും സങ്കീർത്തനങ്ങൾ വായിക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പ്രത്യേക ഭാഗത്ത് സങ്കീർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കീർത്തനം എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആരാധന ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എന്നുള്ളത് എപ്പോഴും
ഓർമ്മിക്കുക.
ദയവായിട്ട് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത് മോട്ട് ചെയ്യുക. ദയവായിട്ട്
ഇവിടെ പ്രാധാന്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പറയുന്നു, സങ്കീർത്തനങ്ങളാൽ സ്ത്രീകളാലും ആത്മീയ കീർത്തനങ്ങളാലും കർത്താവിൽ സംസാരിച്ചും ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. അവിടെ ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കണം, ഹൃദയത്തിൽ കർത്താവിന് പാടുന്നു. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് സങ്കീർത്തനങ്ങൾ നിങ്ങൾ ഉച്ചരിക്കണം, പരസ്പരം സംസാരിക്കണം. നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് സ്തോത്രം ഉണ്ടാകണം, സങ്കീർത്തനം ഉണ്ടാകണം, സ്തുതികൾ ഉണ്ടാകണം, ആത്മീയ ഗീതങ്ങൾ ഉണ്ടാകണം, കീർത്തനം ഉണ്ടാകണം. പക്ഷെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്യണം. ഹൃദയത്തിൽ കർത്താവിന് പാടണം. ഹൃദയം എന്നുള്ളത് നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴും ഒക്കെ വളരെ പ്രധാനമായി നമ്മൾ കാണുന്ന ഒന്നാണ്. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഈ വാക്യം ആരംഭിക്കുന്നതന്നെ ആത്മാവ് നിറഞ്ഞവരായി എന്നാണ്. ആരാധന എന്ന് പറയുന്നത് ഒരു ഭൗതികമായ അഭ്യാസമാണ്, ഇന്റലക്ച്വൽ എക്സസൈസ് അല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന നടത്തേണ്ടത് അല്ലെ, ആരാധന നമ്മൾ ദൈവസ്ഥ സമർപ്പിക്കേണ്ടത് ആത്മാവിലാണ്. ദൈവാത്മാവ് നിറഞ്ഞ അവസ്ഥയിലാണ് ആരാധന നമ്മൾ സമർപ്പിക്കേണ്ടത്. ദൈവത്തിനെതിരെ ആരാധിക്കാൻ നിൽക്കുമ്പോൾ ദൈവം കേൾക്കുന്നുണ്ടോ, ദൈവം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ ഒരു ശൂന്യതയിലാണോ നിൽക്കുന്നത്, അങ്ങനെ നമ്മൾ ബുദ്ധിപരമായ ഒരു ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ലോജിക്കൽ മൈൻഡ് അല്ല നമുക്ക് വേണ്ടത്. കംപ്ലീറ്റ് ഒരു സബ്മിഷനാണ്. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവാത്മാവിൽ നിറഞ്ഞ് ആണ് ദൈവമുമ്പാകെ നമ്മൾ നിൽക്കേണ്ടത്. അവിടെ നമ്മൾ ഇന്റലക്ച്വൽ എക്സസൈസ് അല്ല നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. അവിടെ ഹൃദയം പ്രവർത്തന സന്നദ്ധമായിരിക്കണം. ഹൃദയമാണ് ഹാർട്ട് ഈസ് ദ സീറ്റ് ഓഫ് വിസ്ഡം എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. ഹൃദയം പ്രവർത്തന പ്രധാനമാണ്. മനസ്സ് ഹൃദയത്തിൽ ഉണ്ടാകണം, മനസ്സ് ബുദ്ധിയിൽ അല്ലിരിക്കേണ്ടത്. മനസ്സ് ഹൃദയത്തിൽ ഉണ്ടാകണം. അത് നമ്മുടെ ഓർത്തഡോക്സ് പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള വലിയൊരു ആശയമാണ്. യുവർ മൈൻഡ് ഷുഡ് ബി ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിലാണ്. മനസ്സ് നിങ്ങളുടെ ഇന്റലക്ച്വലായ അവസ്ഥയിലേക്കല്ല പോകേണ്ടത്, മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. മനസ്സ് ഹൃദയത്തിൽ വരണം എന്ന് പറഞ്ഞാൽ വലിയ ആശയമുള്ള വലിയ ആഴമായ ഒരു ആശയമാണത്. കാരണം നിങ്ങൾ ബുദ്ധിപരമായൊരു അന്വേഷണം അല്ല നിങ്ങൾ ചെയ്യുന്നത്, ഹൃദയത്തോട് ചേർന്ന് ഹൃദയമാണല്ലോ വികാരങ്ങൾ മുഴുവനും ഉത്പാദിപ്പിക്കുന്ന സ്ഥലം. വികാരങ്ങളുടെ എല്ലാം ഇരിപ്പട ഹൃദയമാണ്. ഹൃദയത്തിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കേണ്ടത്, നിങ്ങളുടെ ബുദ്ധിയിലല്ല. ആ ബുദ്ധിയിലേക്ക് വരും. ഹൃദയം വിശുദ്ധമാകണം, ഹൃദയ ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ ഓഫ് ഹാർട്ട്, അതാണ് ഏറ്റവും പ്രധാനം. ഒരു ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയുടെ വളരെ അടിസ്ഥാനപരമായ പ്രമാണം അതാണ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ഹാർട്ടാണ്. ദൈവമായുള്ള ബന്ധം ഹൃദയത്തിൽ കൂടെയാണ്, ബുദ്ധിയിൽ കൂടെ അല്ല ഉണ്ടാകേണ്ടത്. ആ ബുദ്ധി വീണ്ടും ഹൃദയം നമ്മുടെ ബുദ്ധി വീണ്ടും ഇല്ലുമൈനാകും, അത് വിശുദ്ധീകരിക്കും, തേജസ്കരിക്കപ്പെടും, ഇല്ലുമൈൻഡാണ് ആകണം ദൈവത്തെ. അപ്പോഴാണ് നമുക്ക് ശരിയായ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ, ഡിവൈൻ ഡയറക്ഷൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ ആണ് നമുക്ക് പാടേണ്ടത്, ദൈവത്തെ സ്തുതിക്കേണ്ട സ്തോത്രം അവിടെയാണ് ആരംഭിക്കേണ്ടത്. ഹൃദയവും നാവും എല്ലാം ചേർന്ന ഒരു കോർഡിനേഷനാണ് ഉണ്ടാകുന്നത്. അതിപ്പോ ഈ കോർഡിനേഷൻ നമുക്കില്ല. നമ്മുടെ ഹൃദയം ഒരിടത്തും വായ വേറെടുത്തും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പലപ്പോഴും അങ്ങനെയല്ലേ സംഭവിക്കുക. മറ്റു മനുഷ്യരോട് നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരാധിക്കാൻ നിൽക്കുമ്പോഴോ ഒക്കെ ഈ ഒരു കോർഡിനേഷൻ ഉണ്ട്. നമ്മുടെ ഹൃദയവും നമ്മുടെ നാവും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് പ്രധാനം. അത് ഹൃദയത്തെയും നമ്മുടെ അധരങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഏകാഗ്രമാക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് വരണം. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം. ഇപ്പൊ നമ്മള് നയമ്പ് നോക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അച്ഛനെ സൂചിപ്പിച്ചു. ഭക്ഷണം വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഇന്നിപ്പോ നമ്മൾ പറയുമോ ഭക്ഷണം വർദ്ധിക്കുന്നതിന് കാര്യമില്ല. പക്ഷെ ഭക്ഷണം വർദ്ധിക്കുന്നതിൽ കാരണമുണ്ട്, കാര്യമുണ്ട്. അതൊരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. ശരീരത്തിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ശരീരം നമ്മുടെ ഭാഗമല്ലേ? ശരീരം നമ്മൾ നകന്നു നിൽക്കുക അല്ലല്ലോ. മനസ്സ് ശരീരവും ആത്മാവും എല്ലാം ചേർന്ന ഒരു ഒരു അതെല്ലാം ഒരു നേർരേഖ വന്നിട്ടാണ്. ആ നേർരേഖയിലേക്ക് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു ഒരു ശരിയായ ഒരു മനുഷ്യനായി തീരുന്നത്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ നിൽക്കുമ്പോഴും അവനുണ്ടാകേണ്ട ഈ ഒരു കോർഡിനേഷനാണ്. ഒരു മനസ്സും ശരീരവും ആത്മാവും എല്ലാം ചേരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നേർരേഖയിൽ നിന്നുകൊണ്ട് നേരായി ആരാധന, അതുകൊണ്ടാണ് റൈറ്റ് വർഷിപ്പ് എന്ന് പറയുന്നത്. നേരായ ആരാധനയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞു. മനസ്സും ശരീരവും ആത്മാവും എല്ലാം ചേർന്ന് നന്നായിട്ട് വരുമ്പോഴാണ് അവിടെ നമ്മൾ കുമ്പിടുന്നതിന്റെ ഒക്കെ പ്രസക്തിയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ സ്വാഗതയും അവിടെ ഉണ്ട്, ശരീരത്തിന്റെ ഇൻവോൾവ്മെന്റ് അവിടെയുണ്ട്. അത് ഇതൊക്കെ വളരെ ആഴമായ ചിന്തകളാണ്. ആ രീതിയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ചുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. എന്തിനാ സംസാരിക്കേണ്ടത്? അന്യോന്യം പ്രബോധിപ്പിക്കുക, അന്യോന്യം ഇൻസ്പയർ ചെയ്യുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടത്. നമ്മുടെ സൗഹൃദങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയുള്ളതാകണം. നമ്മുടെ സൗഹൃദങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കുവാനോ പള്ളിയിൽ വന്ന് മറ്റുള്ളവരെ കുറ്റം പറയാനോ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനോ അല്ല നമ്മുടെ സൗഹൃദങ്ങൾ ഉപയുക്തമാകട്ടെ. നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ അന്യോന്യം പരസ്പരം ആത്മീയ വർദ്ധനവ് വരുത്തുവാൻ വേണ്ടിയുള്ളതാകണം. അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ സൗഹൃദങ്ങൾ അല്ലാതെ അതിനെ നമ്മളെ നമ്മുടെ ആത്മീയതയിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന സൗഹൃദങ്ങൾ നമുക്ക് വേണം. നമുക്ക് ദൈവമായുള്ള ബന്ധത്തിൽ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ സൗഹൃദങ്ങളും അവൻ ആത്മീയ വർദ്ധനവിനുള്ളതാകണം അടിസ്ഥാനപരമായിട്ട്. അല്ലാതെ അവനെ അവന്റെ ആത്മീയതയിൽ നിന്ന് അവനെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒന്നാകരുത്. നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് സങ്കീർത്തനമുണ്ട്, നിങ്ങൾക്ക് സ്തുതിയുണ്ട്, ഹൃദയങ്ങളിൽ പാട്ടുണ്ട്, സന്തോഷത്തിന് അനുഭവം. ഹൃദയത്തിൽ പാട്ട് വരികയാണെങ്കിൽ സന്തോഷത്തിന് അനുഭവമാണ്. ആ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ യഥാർത്ഥമായ സ്നേഹം വരുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. സ്നേഹമില്ലെങ്കിൽ അവിടെ പാട്ടില്ല, സംഗീതമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങളുടെ ബുദ്ധിയും ശരീരവും ആത്മാവും എല്ലാം നേർരേഖയിൽ ഹൃദയത്തിൽ കർത്താവിന് പാടി അതരങ്ങളിൽ സങ്കീർത്തനത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഈ ഒരു സമർപ്പണം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ ആരാധന ഇത്രമാത്രം ശ്രേഷ്ഠമാണ്. നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നൽകിയിരിക്കുന്നത് മുഴുവനും ഈ സങ്കീർത്തനങ്ങൾ ഉൾപ്പെട്ട വളരെ മനോഹരമായ, വളരെ ശ്രേഷ്ഠമായ, വളരെ ആഴമായ ഒരു ആരാധനാ സംവിധാനമാണ് നമുക്കുള്ളത്. അത് നേർരേഖയിൽ മനസ്സും ശരീരവും ആത്മാവും ഏകാഗ്രമാക്കി ദൈവസന്നിധിയിൽ നിന്ന് ആരാധിക്കുവാനും അന്യോന്യം സ്നേഹപൂർവ്വം സംസാരിക്കുവാനും പരസ്പരം ആത്മീയ വർധന വരുത്തുവാനും പരസ്പരമുള്ള ആ ഒരു വലിയ ഐക്യത്തിൽ എനിക്ക് നീ ആവശ്യമാണ്, നീ ദാതർ ഈസ് എസൻഷ്യൽ ഫോർ മൈ സാൽവേഷൻ എന്നാണ് പറയുന്നത്. രണ്ടോ മൂന്നോ പേർ എന്റെ കൂട്ടത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ നീ എന്റെ രക്ഷയ്ക്ക് ആധാരമാണ്, നീ എനിക്ക് ആവശ്യമാണ് എന്നുള്ള ബോധ്യം അന്യോന്യം എല്ലാ മനുഷ്യരും തമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും രക്ഷയുടെ വളർച്ച നമുക്ക് സാധ്യമാകുന്നത് എന്നുള്ളത് ഓർക്കാനായിട്ട് സാധിക്കണം. ദൈവം നമ്മെ ആ വഴിയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ വ്രതശുദ്ധിയുടെ കർത്താവിന്റെ മഹത്വമുള്ള ആ ജനനത്തിന് വേണ്ടി നാം ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മെ തന്നെ ദൈവസ്ഥരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സഭാജീവിതം, നമ്മുടെ കൂടി വരവുകൾ നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം തമ്പുരാൻ നമുക്കിടയാക്കി. ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കോശി അച്ഛൻ അറ്റ്ലാന്റയിൽ നിന്ന് നമുക്കായി ഒരുക്കിയ ഈ പ്രഭാത സന്ദേശത്തിന് അദ്ദേഹത്തോട് നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്മസിന്റെ അനുഗ്രഹീതമായ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്നു. കരോൾ സംഘങ്ങൾ ഭവനങ്ങൾ സന്ദർശിച്ച് ഗബ്രിയേൽ മലയാക്കരുടെ ദൂത് കൃത്യമായി ഭവനങ്ങളിൽ അറിയിച്ച് ആ സന്തോഷം പ്രകടിപ്പിക്കുന്നു. 24-ാം തീയതി സന്ധ്യയ്ക്കും 25-ാം പ്രഭാതത്തിനുമായി ദേവാലയങ്ങളിലൊക്കെ ദിവ്യബലികൾ ഒരുക്കപ്പെടുന്നു. ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവെക്കുന്നു. ഇതിന്റെ മധ്യത്തിൽ തികച്ചും സുന്ദരദ്വീത ദീപകമായ രാഷ്ട്രീയം പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു കോശി അച്ഛൻ നമുക്ക് നൽകിയതിൽ ദൈവത്തോട് നമുക്കുള്ള സ്തോത്രം സമർപ്പിക്കുന്നതോടൊപ്പം എഫ് എസ് ലേഖനം നമുക്കറിയാം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ രചിച്ച ഒരു ലേഖനമാണ്. AD 62 കാലഘട്ടത്തിലാണ് ഇത് രചിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. യേശുക്രിസ്തു സകല മനുഷ്യരെയും നിരപ്പിന്റെ സുവിശേഷത്തിൽ ഒരുമിപ്പിക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂട്ടിയോജിപ്പിക്കുവാനും എടുത്ത ഒരാവേശത്തെ എഫേസ്യ ലേഖനത്തിലൂടെ ഒന്നാമതായിട്ട് പൗലോസ് ശ്ലീഹ പ്രചരിപ്പിക്കുമ്പോൾ രണ്ടാമതായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ക്രിസ്തുവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ വ്യക്തിപരമായ ആരാധനയോടൊപ്പം സാമൂഹികമായ ആരാധനയുടെ പ്രാധാന്യം എന്തെന്നും ഈ ലേഖനം പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി യേശുക്രിസ്തുവിൽ എല്ലാ മനുഷ്യർക്കും ഒരു പുതിയ ജീവിതം ഉണ്ട് എന്നുള്ള ഒരാഹ്വാനവും ഈ വിഷയത്തിലൂടെ പഠിക്കുമ്പോൾ അതിന്റെ 5:18 വാക്യമാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് നമുക്ക് പഠിക്കുവാനും ധ്യാനിക്കുവാനുമായി നമുക്കൊരു പുതിയ ചിന്ത നമുക്കായി നൽകിയത്. വളരെ സ്പഷ്ടമായി വിശദീകരണം നൽകിയും ആരാധനാ ജീവിതത്തെ കോർത്തിണക്കിക്കൊണ്ടുമൊക്കെയാണ് അച്ഛൻ ഈ സന്ദേശം പൂർത്തീകരിച്ചത്. പ്രധാനമായി 5:18 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തെ മുഴുവനും കൂടെ കഥയെ ഒരു രത്ന ചുരുക്കമായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. 7 കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് ആ വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ആത്മാവിൽ നിറയുക, സങ്കീർത്തനങ്ങളാൽ ആരാധിക്കുക, സ്തുതികൾ അർപ്പിക്കുക, ആത്മീയ ഗീതങ്ങൾ പാടുക, തമ്മിൽ സംസാരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവനെ അംഗീകരിച്ചുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുക, ഹൃദയത്തിൽ കർത്താവിന് പാട്ടുപാടുക, കീർത്തനം ചെയ്യുക. ഈ 7 കാര്യങ്ങളെ കോർത്തിണക്കി ആരാധനയുടെ മഹാത്മ്യം വിവരിക്കുന്ന ഒരു വേദഭാഗമാണ് പ്രിയപ്പെട്ട മാത്യു കോശിയച്ചൻ നമുക്കായി നൽകിയത്. ഇതിന്റെ തൊട്ടടുത്ത വാക്യത്തിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആരാധന കൊണ്ട് ശ്രീ ആദ്യം തന്നെ പറഞ്ഞു ആരാധനയെ കുറിച്ച് ഇന്നത്തെ തലമുറ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ ദൈവത്തോടുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ സാമൂഹിക ആരാധന അല്ലെങ്കിൽ കോർപ്പറേറ്റ് വർഷിപ്പ് ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം വളരുകയാണ്. പക്ഷേ പേഴ്സണൽ വർഷിപ്പും കോർപ്പറേറ്റ് വർഷിപ്പും ദേ ആർ ദ ടു വിങ്സ് ഓഫ് ക്രിസ്ത്യൻ ലിറ്റർജി. ഇത് രണ്ടും ആവശ്യമാണ്. ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനും അവന്റെ കുറവുകളെ കണ്ടെത്തുവാനും ഒരു പരിധിവരെ വ്യക്തിപരമായ ആരാധന സാധിപ്പിക്കുമെങ്കിൽ കോർപ്പറേറ്റ് വർഷിപ്പ് അല്ലെങ്കിൽ സാമൂഹിക ആരാധനയിലൂടെ സഹജീവികളെ കൂടി അംഗീകരിച്ചുകൊണ്ട് അവനോടൊപ്പം ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ പങ്കുവെക്കുന്ന ആശയം കോർപ്പറേറ്റ് വർഷിപ്പിന്റെ പ്രാധാന്യം കൂടിയാണ്. ഇത് രണ്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അനുഗ്രഹീതമായ ചിന്തകൾ നൽകുന്നതുമാണ്. ബോത്ത് ആർ മ്യൂച്വലി എൻറിച്ചിങ് ഫോർ ദ ഗ്രോത്ത് ഓഫ് എ ക്രിസ്ത്യൻ. എന്നാൽ ഇതിന്റെ ഒടുവിൽ പറയുന്ന 22 വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ എന്തിനു വേണ്ടി ഇപ്രകാരം ഒരു ആരാധനയെ മനസ്സിൽ സ്വപ്നം കണ്ടു, എന്തിനു വേണ്ടി എഫേസരോട് ഇത് ഉച്ചരിച്ചു എന്ന് ചോദിച്ചാൽ കുടുംബ ബന്ധം ഏദൻ തോട്ടം മുതൽ ക്രിസ്തുവിന്റെ 2 വരവ് വരെ അത് തുടരുകയാണ്. ഇതിനായി മത്തായിയുടെ സുവിശേഷം 19 നമ്മളെ വായിച്ച് ബോധ്യപ്പെടുത്തുന്നത് വിവാഹ കൂടാശയിൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്, വരം ലഭിച്ചവന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് കുടുംബജീവിതം. ഈ കുടുംബജീവിതത്തിന്റെ മാഹാത്മ്യം കൃത്യമായി അവന് മുന്നോട്ട് നയിക്കണമെങ്കിൽ ഈ മേൽ പറഞ്ഞ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അച്ഛൻ എന്ന് പ്രതിപാദിച്ച 7 വിഷയങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഈ ആരാധന രീതിയിലൂടെ കടന്നു പോകുന്നവന് നിശ്ചയമായും ഭാര്യാഭർത്തൃ ബന്ധം ഏറ്റവും അനുഗ്രഹീതമായി നയിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ആഹ്വാനം അതിലൂടെ നൽകുകയാണ്. 25 ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്ന് ഉള്ള വാക്യത്തിന്റെ ഏറ്റവും ഒടുവിൽ 32 അവസാനിക്കുന്നത് വരെയും ഭാര്യാഭർത്തൃ ബന്ധവും 6 തുടങ്ങുമ്പോൾ മക്കളും അമ്മയപ്പന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കൃത്യമായി പ്രതിപാദിക്കുകയാണ്. ഒരു ക്രൈസ്തവന്റെ ജീവിതം അനുഗ്രഹീതമായി സുഗമമായി തുടരണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ആരാധനാ രീതി പരിശീലിക്കുകയും അത് ചെറുപ്പം മുതൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത് വരെ ആ അനുഗ്രഹീതമായ ആരാധനാ പാരമ്പര്യത്തിലൂടെ കടന്നു പോകുകയും ചെയ്യുമ്പോൾ അവന്റെ കുടുംബ ബന്ധം സമാധാനത്തിന് മുഖാന്തരമായിരിക്കും, അവന്റെ കുടുംബ ജീവിതം അനുഗ്രഹീതമായിരിക്കും, അവന്റെ കുടുംബ ജീവിതം ദൈവത്തോട് ബന്ധപ്പെട്ടതായിരിക്കും. ഈ ചിന്തകൾ കൂടി ഞാൻ കൂട്ടിച്ചേർക്കുവാൻ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം. പ്രിയപ്പെട്ട അച്ഛന്റെ അനുഗ്രഹീതമായ സന്ദേശം ക്രിസ്മസ് കാലയളവിൽ മാത്രമല്ല എല്ലാ മനുഷ്യർക്കും അവനവന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമുഖം കൂടിയാണ്. അത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകമായിട്ട് ഈ സൂബോറോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹങ്ങളും നന്മകളും അച്ഛനിലൂടെ ജനങ്ങൾക്കും വിശ്വാസികൾക്കും കൈമാറാൻ ദൈവം തുടർന്ന് ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിലക്കിനാൻ ഞാൻ എന്റെ വാക്കുകളെ പൂർത്തീകരിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് അലനെ ദൈവസംഘത്തിൽ ഓർക്കാം. അലൻ നല്ല ജീവർഗീസ് ഇതും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ജീവർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഫാദർ തോമസ് ഉമ്മൻ, കുഞ്ഞമ്മാൻ്റി ലിസ്, അതുപോലെ തന്നെ ഷേർലി, ചില്ലിക്കുട്ടി ജോൺ, ഗീത എസ്, ഷൈജ, അതുപോലെ തന്നെ ആലിസ് ജോസഫ് ബ്രെയിൻ ട്യൂബറിന്റെ സർജറി കഴിഞ്ഞ് ഇപ്പോഴ് സുഖം പ്രാപിച്ചു വരുന്നു. ആലിസ് ജോസഫിനെ പ്രത്യേകമായിട്ട് ഉറക്കുക. വിനീത, എബിൻ ഏഞ്ചല, മാമൻ ചെറിയാൻ, റേച്ചൽ, രാജമ്മ, മസീസ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, സൂഫിയ, ഷാലിനി ജോർജ്, ഓമന ചാണ്ടി, സോജൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ പ്രത്യേകിച്ച് മാമന ചാർഡിന് പേരുകൾ ഓർക്കാമുണ്ടോ? അവിടെ നല്ല കണക്ഷൻ ഇപ്പോഴും കിട്ടുന്നില്ല. ഇവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു അനുതാപ ഗീതത്തിന്റെ രണ്ട് ലൈന് പാടിയതിനു ശേഷം നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്താം.
എന്നോടയോനെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു വരി നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്തേ കാതുകളെയും കാക്കണമേ, എന്താകാ നിൻ തിരുവുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭകലർന്ന വിളക്കുകള ഞാൻ കത്തിപ്പാറാകണമേ.
ഹലോ, കേൾക്കാം? ഹലോ അച്ഛൻ, അച്ഛന്റെ ഫോണും കേൾക്കാനായിട്ട് പ്രയാസമാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ധന്യപാർന്ന ഈ പ്രഭാതം പരിശുദ്ധ കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി അങ്ങയുടെ സ്നേഹത്തിൽ പരസ്പരം ബന്ധിതമാകാൻ ഇടയാക്കി തീർത്ത ആ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. തിരുവചനത്തിൽ കേട്ടതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളും ഞങ്ങളുടെ അധരങ്ങളും ശുദ്ധിയുള്ള ആരാധനയായി സങ്കീർത്തനങ്ങളായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളിടയാക്കി തീർക്കണമേ. ബാഹ്യമായ ഒരു പ്രതാപത്താലല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങേ ആരാധിക്കുവാനും അങ്ങേ സ്തുതിപ്പാനും ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ഒരുക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ പേര് പറയപ്പെട്ട എല്ലാ രോഗികളെയും തിരുമുഖ സമർപ്പിക്കുന്നു. വേദനയും നൊമ്പരങ്ങളും കടന്നു വരുമ്പോൾ, വൈദ്യന്മാരെ കൈമലർത്തുമ്പോൾ, ഔഷധങ്ങൾ മടിയിറങ്ങുമ്പോൾ, ദൈവമേ ഞങ്ങൾക്ക് ആശ്രയം അങ്ങ് മാത്രമേ ഉള്ളല്ലോ. അങ്ങ് ഞങ്ങൾ കൂട്ടായിരിക്കണമേ, അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. തളർന്നു വീഴാതെ, പഴിയാരാതെ, ജീവിതത്തിൽ വന്ന ദുസ്സഹമായ അവസ്ഥയെ ഓർത്ത് വിലപിക്കാതെ അവയെ മാറ്റുന്ന ദൈവത്തിന്റെ എന്നിലുള്ള പ്രവൃത്തി കണ്ട് അതൊരനുഭവമായി അങ്ങേ സന്തോഷത്തോടെ ഏറ്റുപറയത്തക്കവണ്ണമുള്ള സാധ്യതയിലേക്ക് ഞങ്ങളുടെ ബോധങ്ങളെയും വിശ്വാസങ്ങളെയും അവിടെ ഉയർത്തിക്കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തലോടലും അങ്ങയുടെ സ്നേഹവും സാന്ത്വനവും വേദനകളെ മറക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. മനസ്സിന് തോന്നുന്ന ഭാരങ്ങളെയൊക്കെ അവിടുന്ന് ഞങ്ങളെ തൊട്ട് നീക്കി സൗഖ്യമാക്കണമേ. പ്രത്യേകിച്ചൊരു വേർപെട്ട് ദുഃഖമനുഭവിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പലതരത്തിലുള്ള കുടുംബങ്ങളിൽ പൈശാചികമായ ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ആയി ജീവിക്കാൻ പോലും താല്പര്യമില്ലെന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് നല്ല പ്രത്യാശയും ആശ്വാസവും നൽകി അവിടുന്ന് ബലപ്പെടുത്തണമേ. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വഴിതെറ്റാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണല്ലോ. ഈ ലോകത്തിലവർ ജീവിക്കുമ്പോൾ അങ്ങയുടെ പാത തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വളരുവാൻ ആവശ്യമായിരിക്കുന്ന വിളിയും പക്വതയും ഒക്കെ അവർക്ക് പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിന് നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന വിലപിക്കുന്ന ദമ്പതികളെ കണ്ണുനീരോടെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി ഇല്ലാതെ അറിയുന്നവരെയും പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ അവിടുന്ന് വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും ബലവും കൊടുക്കണമേ. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാബാ തിരുമേനി ഓർക്കുന്നു. എല്ലാ തിരുമേനിമാരെയും ഈ ഭദ്രാശ്രമത്തെ സൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പല ഉൾക്കാഴ്ചയുള്ള ആത്മീയ കൂട്ടായ്മയായി അതിന്റെ മേൽദേശന്മാരായി ഇവരെ നിരൂപാന്തരപ്പെടുത്തണമേ. സഭയുടെ എല്ലാ പ്രശ്ന സമയമൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ, ഇവിടെ ഈ ശാന്തി സമാധാനവും നടമാടുവാൻ അങ്ങയുടെ പ്രവർത്തനം ഈ പരിശുദ്ധ സഭയിൽ ഉണ്ടാകണമേ. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ആത്മീയ സംഘടനകളെയും അവർ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണം. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് അദ്ദേഹത്തിന്റെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ അവിടുന്ന് ധന്യമാക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന നിർനേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ഈ കൂട്ടായ്മ ഓരോ ആഴ്ചകൾ ആചരിച്ച് പിന്നിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ആത്മീയ ജീവിതം ഒരു പിടിയുടെ മുന്നോട്ട് ഉയരുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ ഒരു സാധ്യതയായി പരിലസിക്കുവാൻ ഇടയാക്കി തീർക്കണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി നന്മയിലേക്ക് നയിക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാൾ സ്തുതിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ. ഐശ്വര്യത്തിന്റെ ആശീർവാദം പറഞ്ഞു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നമ്മെല്ലാവരുടെ മേലും അനുഗ്രഹിതമായ ഈ പാത്ര സംഗമത്തിന്റെ മേലും അല്പമായ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും ഇന്നും എപ്പോഴും നൈക്കൊണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ.
ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നന്ദി മാമനച്ചൻ, അച്ഛനെ ലൈനിലുണ്ട്, പക്ഷേ എന്തോ ഒരു കണക്ഷൻ പ്രോബ്ലം ഉണ്ട്. അച്ഛനെയും അതുപോലെ തന്നെ ബിസി വർഗീസച്ഛനും ലൈനിലുണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്നാൽ അച്ഛനെ കാണാനായിട്ട് സാധിച്ചില്ല. അതുപോലെ പ്രിയപ്പെട്ട ഐസക്കച്ഛൻ, അതിനേക്കാളുപരി ഇന്ന് ധന്യവാദം ഒരു ചിന്തപ്പകർ നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട മാസി കോശി അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ക്രിസ്മസിന്റെ ആശംസകൾ അറിയിക്കുന്നു. ഇനിയും രണ്ടാഴ്ചകളുണ്ടെങ്കിൽ തന്നെയും ആ ഒരുക്കം നമ്മളിൽ അർത്ഥപൂർണമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ സ്പർശനം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.